السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് പോലും അറിയില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം അനുഗ്രഹങ്ങളാണ് നമ്മളിൽ ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത് എന്ന്. സലഫുകളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ, മുൻഗാമികളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കിയാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളോട് അവരെങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ചരിത്ര സംഭവങ്ങളിലൊക്കെ കാണാം, കണ്ണു കാണാൻ സാധിക്കാത്ത, സംസാരിക്കാൻ ശേഷിയില്ലാത്ത, കാലില്ലാത്ത, കൈയില്ലാത്ത ആൾക്കാരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചിന്തിച്ചുകൊണ്ട് കരയാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, അവർക്ക് കേവലം കണ്ണിന്റെ കാഴ്ചശക്തിയാണില്ലാത്തതെങ്കിലും, അല്ലെങ്കിൽ കേൾവി ശക്തിയാണില്ലാത്തതെങ്കിലും, ബാക്കിയുള്ള നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയില്ലേ എന്ന ചിന്തയിൽ സലഫുകളായ പല ആൾക്കാരും കരയാറുണ്ട്, അവർ ചിന്തിക്കാറുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമുദായം എത്രത്തോളം ആൾക്കാർ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക്, അവൻ നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, وَمَا بِكُم مِّن نِّعْمَةٍ فَمِنَ اللَّهِ നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന എല്ലാ നിഅമത്തുകളുടെയും ഉറവിടം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലാഹുവാണ് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നത്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരിടത്ത് പറയുന്നു, وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا നിങ്ങൾ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ജനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പറയുന്നു, വഖലീലും മിൻ ഇബാദിയ ശകൂർ ഇത്രയും ആൾക്കാർക്ക്, അല്ലെങ്കിൽ ലോകത്തെ എല്ലാവർക്കും, മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തുകൾ വാരിക്കോരി നൽകുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അടിയാറുകളിൽ നിന്ന് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ അറിയിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എന്ന രീതിയിൽ ഓരോരുത്തരുടെയും ബാധ്യത എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന് ശുക്ർ പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബീ ലശദീദ് നിങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക്, ഞാനും നിങ്ങളും അടങ്ങുന്ന സമുദായം, മുസ്ലിം സമുദായം, അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ രേഖപ്പെടുത്തുകയാണെങ്കിൽ, ശുക്ർ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഓരോരോ അനുഗ്രഹത്തിന് അതിന്റേതായ ശുക്റുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമസ്കരിക്കണം, അത് അതിന്റെ ശുക്റിന്റെ ഒരു ഭാഗമാണ്. ഹജ്ജ് ചെയ്യണം, അതിന്റെ ശുക്റിന്റെ ഒരു ഭാഗമാണ്. നോമ്പ് അനുഷ്ഠിക്കണം, അത് ശുക്റിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ ശുക്ർ ചെയ്യൽ. അങ്ങനെ നിങ്ങൾ ശുക്ർ ചെയ്താൽ, ലഅസീദന്നകും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും നിങ്ങൾക്ക് അധികരിപ്പിച്ചു നൽകും. വലഇൻ കഫർതും അതല്ല, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമാണ് നമ്മുടെ പതിവെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന അദാബി ലശദീദ് എന്റെ ശിക്ഷ വളരെ കഠിനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ലോകത്ത് മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അംന് നൽകിയിരിക്കുന്നു, ആഫിയത്ത് നൽകിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു രോഗവുമില്ല, ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം പടർന്നു പിടിക്കുമോ എന്നൊരു പേടി ഒന്നും ആർക്കും തന്നെയില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി, ജനങ്ങളുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ, ഏതാനും ചില മാസങ്ങളായി, അല്ലെങ്കിൽ ഏതാനും ചില ആഴ്ചകളായി നമ്മൾ കേൾക്കുന്നു ലോകത്തൊരു വൈറസ് പടർന്നു പിടിക്കുകയാണ്. ഒരു വൈറസ് പടർന്നു പിടിക്കുകയാണ്, ആർക്കും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഇത്രയും ചെറിയൊരു വൈറസ്. അത് പടരുന്നു, പല ആൾക്കാരും മരിക്കുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അത് ബാധിച്ചു. ഏകദേശം 30,000 ആൾക്കാർ ആ കാരണത്താൽ മരണപ്പെട്ടു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കുദ്റത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ എന്തൊക്കെയായിരുന്നു, പല ലോകരാജ്യങ്ങളും എന്തൊക്കെയായിരുന്നു അവരുടെ വെല്ലുവിളികൾ, അവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും ഉന്നതമായ ഭരണകൂടമാണ് എന്നൊക്കെ വെല്ലുവിളിച്ചിരുന്ന, വീമ്പുതടിച്ചിരുന്ന പല ആൾക്കാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തുംഗതയിൽ നിന്ന് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിച്ചില്ലേ? ഇതൊക്കെ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെയും അതല്ലാത്ത വ്യത്യസ്തമായ രീതികളിലൂടെ നമ്മളൊക്കെ അറിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കുദ്റത്തിനെ സംബന്ധിച്ചൊരു ബോധം നമ്മുടെ മനസ്സിൽ സദാസമയം വേണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൽ നല്ല പ്രതീക്ഷ അർപ്പിക്കാം, ഈ രോഗം അള്ളാഹു സുബ്ഹാനഹു വതആല മാറ്റും. പക്ഷേ അത് മാറിയതിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടോ ഇല്ലയോ? അതല്ല, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിലേക്ക് അവർ മടങ്ങും. അതിനുശേഷം പരീക്ഷണം നീങ്ങുമ്പോൾ വീണ്ടും ഷിർക്കിലേക്കും ബിദഅത്തിലേക്കും കുഫറിലേക്കും പോകുന്നവരാണ് അവരെന്ന് മക്കയിലെ കാഫിറുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് പോലെയുള്ള സ്വഭാവമാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത്? ഇതൊക്കെ വിചിന്തനത്തിന്റെ ഓരോ സമയങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുവാനും റബ്ബു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന നിഅമത്തുകൾക്ക് ശുക്ർ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടത് സൂചിപ്പിക്കാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റബ്ബുൽ ഇസ്സത്തിലേക്ക് കൂടുതൽ മടങ്ങുക എന്നുള്ളതാണ്. അവനെ മാത്രമേ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, ലോകത്തെ ചില രാജ്യങ്ങളിലൊക്കെ ഈ രോഗം വളരെയധികം പടർന്നു പിടിക്കുകയും എത്രത്തോളം എന്ന് പറഞ്ഞാൽ ധാരാളം ആൾക്കാർ മരണപ്പെട്ടപ്പോൾ അവസാനം അവിടുത്തെ രാജ്യത്തിന്റെ പ്രധാനിമാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നമ്മൾക്ക് എന്തൊക്കെ വഴികളാണോ നമുക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ ലോകത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുക അതൊക്കെ നമ്മൾ ചെയ്തു, ഇനി ഈ കാര്യം ആകാശത്തേക്ക് വിടുക അല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഓരോരോ വാക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന ഒരു പരിമിതിയുണ്ട്. ഇതൊക്കെ നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ പറയും, അള്ളാഹു കാണും മനുഷ്യനെ പോലെയല്ല, അള്ളാഹു കേൾക്കും മനുഷ്യനെ പോലെയല്ല, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കുദ്റത്തുണ്ട് മനുഷ്യന്റെ കുദ്റത്തിനെ പോലെയല്ല. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്താണ് അള്ളാഹുവിന്റെ കുദ്റത്ത്, എന്താണ് മനുഷ്യന്റെ കുദ്റത്ത്? മനുഷ്യന്റെ കുദ്റത്ത് നമ്മൾ കണ്ടു, ലോകം അശക്തരാണ്, ലോകം അശക്തരാണ്. ഈ ബാധിച്ചിരിക്കുന്ന വൈറസിനെ ഈ ലോകത്ത് നിന്നില്ലായ്മ ചെയ്യാൻ ഇത്രയും അധികം സന്നാഹങ്ങളുള്ള ഒരു രാജ്യത്തിനും സാധിക്കുന്നില്ല. ഇത് മാറ്റണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നിശ്ചയം തന്നെ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലഹീനത മനസ്സിലാക്കുക. എന്ത് തന്നെ നമ്മൾക്കുണ്ടെങ്കിലും, എന്ത് തന്നെ ഉണ്ടെങ്കിലും, ലോകത്ത് എന്ത് വലിയ കാര്യങ്ങൾ തന്നെ നമ്മൾ ഉടമപ്പെടുത്തുന്നുണ്ടെങ്കിലും, അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചില്ല എങ്കിൽ ഒരു ഇറക്ക് വെള്ളം പോലും കുടിക്കാൻ നമുക്ക് ഒരാൾക്കും സാധ്യമല്ല. ആ ഒരു അചഞ്ചലമായ വിശ്വാസം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലാഹുവിൽ ശക്തമായിട്ട് വരമേൽപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബോധം നമ്മൾ വളർത്തിയെടുക്കണം. അല്ലാഹുവിനോട് സദാസമയം ദുആ ചെയ്യുക. ഇതിനേക്കാളും വലിയ വലിയ മസ്വായിബുകൾ, ഇതിനേക്കാളും വലിയ വലിയ പകർച്ചവ്യാധികൾ മുമ്പ് മുസ്ലിം സമുദായത്തിന് കടന്നുപോയിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളാണ്, നമ്മൾ പഠിക്കണം അതിനെ സംബന്ധിച്ച്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു പ്ലേഗ് രോഗം ബാധിച്ചിരുന്നു. ത്വാഉ നുഷീ റവൈ എന്ന പേരിൽ പേർഷ്യൻ രാജാവിന്റെ മകനായ ഷിറവയുടെ പേരിലാണ് ആ പ്ലേഗ് രോഗം അറിയപ്പെട്ടത്. ധാരാളം ആൾക്കാർക്ക് ആ രോഗം ബാധിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ചില ഗ്രന്ഥങ്ങൾ പറയുന്നു, പകുതിയിലധികം ആൾക്കാർ ആ രോഗത്തിൽ മരണപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും കേട്ടുപരിചയമുള്ള ത്വാഉനു അംബാസ്, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിജ്റ 18 വർഷത്തിലാണ് ത്വാഉനു അംബാസ് സംഭവിക്കുന്നത്. ഫലസ്തീനിലുള്ള ഒരു ഗ്രാമത്തിന്റെ പേരാണ് അംബാസ് എന്നുള്ളത്. ആ ഒരു പ്രദേശത്ത് ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയും അതിനുശേഷം ബിലാദു ഷാമിൽ മൊത്തത്തിൽ അത് പടരുകയും ചെയ്തു. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ബൈത്തുൽ മഖ്ദിസ് മുസ്ലിമീങ്ങളുടെ അധീനതയിലായതിനു ശേഷമാണ് ഈ ഒരു രോഗം പടർന്നു പിടിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എത്ര ആൾക്കാർ മരണപ്പെട്ടെന്നറിയോ ആ രോഗത്തിൽ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഒരു വിശ്വസ്തൻ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേര് ഞാൻ നൽകുന്നത് അബു ഉബൈദത്ത് ബിനുൽ ജറാഹിനാണ് റളിയല്ലാഹു അൻ. ഈ മഹാനായ സ്വഹാബി മരണപ്പെട്ടത് ത്വാഉനു അംബാസിലാണ്, ഈ പ്ലേഗ് രോഗത്തിലാണ്. അതേപോലെ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സ്ഥലങ്ങളിലേക്കും ദീനിന്റെ മസായിലുകളും അഹ്കാമുകളും പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിൽ ഹലാലിനെയും ഹറാമിനെയും സംബന്ധിച്ച് ഏറ്റവും അധികം അറിവുള്ള സ്വഹാബി റളിയല്ലാഹു അൻഹു, ഈ സ്വഹാബി മരണപ്പെട്ടത് ഈ രോഗത്തിലാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിന്റെ ചില കിതാബുകൾ രേഖപ്പെടുത്തുന്നു 25,000 ആൾക്കാരാണ് ഈ പ്ലേഗ് രോഗം കാരണത്താൽ മരണപ്പെട്ടത്. അതിൽ അധിക ആൾക്കാരും മുസ്ലിമീങ്ങളുടെ ഉന്നതരായ സഹാബികളും അതുപോലെയുള്ള ജനങ്ങളും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ അറിയാം പ്ലേഗ് കാരണത്താൽ മരിച്ചാൽ ഷഹാദത്തിന്റെ കൂലിയാണ്, അവർ ഷഹീദാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ. മാത്രമല്ല മഹാനായ സഹാബി ഹാരിസ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കൂടെ 70 ആൾക്കാരുണ്ടായിരുന്നു. 70 അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളും ഒക്കെ ആയിട്ട് ഏകദേശം 70 ആൾക്കാരുണ്ടായിരുന്നു. ത്വഊനു അംവാസ് വന്നതിനു ശേഷം അത് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുമ്പോഴേക്കും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന പ്രകാരം ആ രോഗം ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൂടെ ബാക്കിയുണ്ടായിരുന്നത് വെറും 4 പേര് മാത്രമാണ്, 4 മാത്രം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെ പരീക്ഷിക്കും. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരൊറ്റ വാക്ക് മതി, കുൻ ഫയകൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കും ഈ ലോകത്ത് നിന്ന് ഈ രോഗം ഇല്ലാതാവാൻ. ഒരു നിമിഷം മതി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഈ രോഗം ഇല്ലാതാക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റബ്ബുൽ ഇസ്സത്തിന്റെ കുദ്രത്ത് നമ്മൾക്ക് മനസ്സിലാക്കണം, നമ്മളത് തിരിച്ചറിയണം, അള്ളാഹുലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങണം. മുൻഗാമികൾക്ക് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് മടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ബാധിച്ചിരിക്കുന്ന രോഗങ്ങളൊക്കെ ഇല്ലാതാക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ ഹിജ്റ 69 വർഷം ഒരു പ്ലേഗ് രോഗം പിടിപെട്ടു. ഹിജ്റ 69 ഒരു പ്ലേഗ് രോഗം പിടിപെടുകയും ധാരാളം ആൾക്കാർ ആ രോഗം കാരണത്താൽ മരിക്കുകയും ചെയ്തു. ബസ്റയുടെ ഭാഗത്തായിരുന്നു ആ രോഗം ആദ്യമായി പടർന്നത്. ആ പ്ലേഗിന് പറയപ്പെട്ടത് തന്നെ ത്വാഊനുൻ ജാരിഫ് എന്നാണ്. ത്വാഊനുൻ ജാരിഫ്, ജാരിഫ് എന്ന് പറഞ്ഞാൽ ശക്തമായ വെള്ളമൊക്കെ ഒലിച്ചു പോകുമ്പോൾ അതിന്റെ കൂടെയുള്ള വസ്തുക്കളെയൊക്കെ അത് എടുത്തുകൊണ്ടുപോകും. അതേപോലെ തന്നെ ഈ പ്ലേഗ് രോഗം എവിടെയൊക്കെ ബാധിച്ചോ അവിടെയുള്ള ജനങ്ങളൊക്കെ മരിക്കാൻ വേണ്ടി തുടങ്ങി. ആ രീതിയിൽ ശക്തമായൊരു പ്ലേഗ് രോഗം ബസ്റയിൽ ബാധിച്ചു. ചരിത്രം രേഖപ്പെടുത്തുന്നു, 3 ആ പ്ലേഗ് രോഗം ബാധിച്ച ആദ്യത്തെ 3 ഓരോരോ ദിവസവും 70,000 ആൾക്കാർ മരണപ്പെട്ടിരുന്നു. 70,000 ആൾക്കാർ എന്ന് പറഞ്ഞാൽ 3 കൊണ്ട് 200,000 ആൾക്കാർ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, 200,000 ആൾക്കാർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പല ആൾക്കാരും പറയുമ്പോൾ കൊറോണ വൈറസിനെ സംബന്ധിച്ചൊക്കെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ എന്ത് പറയാറുണ്ട്, ഇങ്ങനെയൊന്ന് ചരിത്രം ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, ഇതിനേക്കാളും വലുതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൊറോണ കാരണം മരണപ്പെട്ട ആൾക്കാർ എത്രയാണ്? 30,000 അല്ലെങ്കിൽ 30,000 കുറച്ച് ആൾക്കാരും. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനേക്കാളും 200,000 ആൾക്കാർ, ഉന്നതരായ സ്വഹാബികളടക്കം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ 80 പേരമക്കളുമാണ് ഈ പ്ലേഗ് കാരണത്താൽ മരണപ്പെട്ടത്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ അബിബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ 40 പേരമക്കളും മരണപ്പെട്ടു. സദഖത് ബിൻ ആമിർ അൽ മുസനിയുടെ 7 മരണപ്പെട്ടു. ഇങ്ങനെ നമ്മുടെ മുൻഗാമികളായ സ്വഹാബികളായ പലരുടെയും മക്കളും അവരുടെ പേരമക്കളും ചില സ്വഹാബികൾ തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖളാ, അള്ളാഹുവിന്റെ ഖദർ, ഒരാൾക്ക് മരണമാണെങ്കിൽ അൽഹംദുലില്ലാ, അത് തടുക്കാൻ ഒരാൾക്കും ആവുകയില്ല. ഇൻഷാ അള്ളാഹ് അവനതിൽ ഖൈറുണ്ടാവുകയും ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇങ്ങനെ ഒരു രോഗം വരുമ്പോഴേക്ക് അള്ളാഹുവിന്റെ ത്വാഅത്തുകൾ ഒഴിവാക്കി. ചില ആൾക്കാരൊക്കെ വീട്ടിലിരിക്കാൻ വേണ്ടി പറയുന്നത് കാരണത്താൽ അവർ ചെയ്യുന്ന എന്താ, വീട്ടിൽ അനാവശ്യ കാര്യങ്ങളിൽ സംസാരം തീർക്കും, ഗെയിം കളിച്ചു തീർക്കും. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന സമയം അനാവശ്യമായ കാര്യങ്ങളിൽ നമ്മൾ ചെലവഴിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയുക അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിക്കുകയാണ്. ഈ സമയത്തെ സംബന്ധിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കും. അള്ളാഹു പറഞ്ഞു, വലഖദ് അഖദ്നാഹും ബിൽ അദാബ് ഫമസ്തകാനു ലിറബ്ബിഹിം വമാ യതളറഊൻ. ഈ രീതിയിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്, ബുദ്ധിമുട്ടുകൾ നൽകുന്നത്, അദാബ് നൽകുന്നത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ് ലിയുദീഖഹും ബഅദല്ലദീ അഅമലു വലഅല്ലഹും യർജിഊൻ. ജനങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുലേക്ക് മടങ്ങാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രയാസം വന്നു, ശരി തന്നെ. പക്ഷേ ഇതിനേക്കാളും വലിയ വലിയ പ്രയാസങ്ങൾ വന്നപ്പോൾ സ്വഹാബികളും താബിഈങ്ങളും അള്ളാഹുലേക്ക് മടങ്ങി. അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് ആ പ്രയാസത്തെ നീക്കിക്കൊടുത്തു. ഇനി അഥവാ അവരിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രതിഫലവും ഉണ്ട് എന്ന് പരിശുദ്ധമായ ശരീഅത്തിന്റെ വാക്കുകളിലൂടെ നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന ഈ ഒരു പ്രയാസം, അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുക, അവനോട് കാര്യങ്ങൾ തുറന്നു പറയുക, നമ്മൾക്ക് മനസ്സിലുള്ള പ്രയാസങ്ങൾ അവനോട് പറയുക, നമ്മൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന സമയം അനാവശ്യമായ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ പ്രയാസങ്ങൾ വന്നപ്പോൾ പോലും സ്വഹാബികൾ അള്ളാഹുവിനെയും റസൂലിനെയും മറന്നിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു മാർഗത്തിലാണ് നമ്മളും പിൻപറ്റാൻ വേണ്ടി തയ്യാറാവേണ്ടത്. അതേപോലെ തന്നെ ഹിജ്റ 131 വർഷം ബിലാദുൽ ഇറാഖിൽ, ഇറാഖിൽ ഒരു പ്ലേഗ് രോഗം ബാധിച്ചു. എല്ലാ ദിവസവും 11,000 ആൾക്കാരാണ് ആ രോഗം കാരണം മരണപ്പെട്ടത്. എല്ലാ ദിവസവും 11,000 ആൾക്കാർ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യമാണ്, ചെറിയ ചെറിയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന രോഗം എന്നുള്ളത് മുൻഗാമികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വിഷയമാണ്, ചെറിയ രോഗം. ഇതൊന്നും ഒരു രോഗമല്ല. മുൻഗാമികൾക്ക് ബാധിച്ചിരിക്കുന്ന, അവർക്ക് ബാധിച്ചിരിക്കുന്ന പ്രയാസങ്ങളും പരീക്ഷണങ്ങളും രോഗങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് ബാധിച്ചിരിക്കുന്ന ചെറിയൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിനെ ചീത്ത വിളിക്കുന്നവർ. രോഗത്തിനെ ചീത്ത വിളിക്കാൻ പാടില്ല, ഈ ഒരു രോഗത്തിനെ ചീത്ത വിളിക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് കാവൽ ചോദിക്കുക, അതാണ് നമ്മൾക്ക് അനുവദിക്കപ്പെട്ടത്. രോഗത്തിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്ന അവന്റെ ഖളാ ഖദറിൽ അതിർത്തി കാണിക്കലാണ്. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അതേപോലെ തന്നെ ഈ ഒരു രോഗം കാരണത്താൽ പല ആൾക്കാരും വീട്ടിലിരിക്കുമ്പോൾ സമയം മൊത്തത്തിൽ അനാവശ്യമായ കാര്യങ്ങളിൽ ഉപയോഗിക്കുകയാണ്. ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? മുൻഗാമികൾക്ക് ഇതിനേക്കാളും വലിയ പരീക്ഷണങ്ങൾ വന്നപ്പോൾ അവർ ചെയ്തത് എന്താണോ അത് നമ്മൾ ചെയ്യുക. അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. സലഫുകളായ താബിഈങ്ങളായ പലരുടെയും വാക്കുകൾ നമുക്ക് കാണാം. അവരുടെ കാലഘട്ടത്തിലൊക്കെ പ്ലേഗ് രോഗം ബാധിച്ചപ്പോൾ അവർ വീട്ടിൽ തന്നെ ഇരുന്നു. അവർ പറയാറുണ്ട്, ഇത് അള്ളാഹുവുമായിട്ട് എടുക്കാനുള്ള സമയമാണ്, വീട്ടിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ, വീട്ടിലിരുന്നു കൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ. ഈ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് നമ്മെ അടുപ്പിക്കുന്ന, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾക്ക് സന്തോഷം നൽകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ ഇൻഷാ അള്ളാഹ് ഈ രോഗം അള്ളാഹു സുബ്ഹാനഹു വതആല ദൂരീകരിക്കും. ഈ രോഗം അള്ളാഹു ദൂരീകരിക്കും. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ സത്യസന്ധമായി നീട്ടുന്ന കരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല തള്ളിക്കളയുകയില്ല. ഏതെങ്കിലും ഒരു രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മറുപടി നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശക്തമായിട്ട് അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുക, തൗഹീദ് മുറുകെ പിടിക്കുക, ബിദഅത്തുകളും ഖുറാഫാത്തുകളും ഷിർക്കിന്റെയും മാർഗ്ഗങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഈ ഒരു രോഗം കാരണത്താൽ ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ വിഷയം മനസ്സിലാക്കണം. എപ്പോഴും ഏതെങ്കിലും ഒരു സംഘടന അല്ലെങ്കിൽ വിഭാഗത്തിന്റെ ആൾക്കാരായിട്ട് നമ്മൾ നടന്നാ പോരാ. മറിച്ച് ദീൻ യഥാർത്ഥ സ്രോതസ്സിൽ നമ്മൾ പഠിക്കണം, യഥാർത്ഥ സ്രോതസ്സിൽ നമ്മൾ പഠിക്കണം. നമ്മൾ ചിന്തിക്കുക, മുൻഗാമികൾക്ക് രോഗം വന്നപ്പോൾ അവരെന്താ ചെയ്തത്? അള്ളാഹുവിലേക്ക് മടങ്ങി. ഇന്ന് നമ്മുടെ നാട്ടിൽ ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? അള്ളാഹുവിന്റെ ദീൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരാത്ത പല കാര്യങ്ങളും ചെയ്യുന്നു. സ്വലാത്ത് മജ്ലിസുകൾ, ദിക്ർ ഹൽഖകൾ, ഇങ്ങനെ പല കാര്യങ്ങളും. ചില ആൾക്കാരൊക്കെ ദിക്ർ ഹൽഖകൾ ഓൺലൈൻ വഴിയൊക്കെ നടത്താറുണ്ട്. 100 തവണ ഇന്ന സ്വലാത്ത് ചൊല്ലുക, 100 തവണ ഇന്ന ദിക്ർ ചൊല്ലുക, 100 തവണ ഇന്ന തസ്ബീഹ് ചൊല്ലുക. ഇതൊന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗമല്ല. ദിക്ർ ഹൽഖകൾ അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസുകൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ദിക്ർ ഹൽഖ എതിർത്തിരുന്നു എന്ന് സുനനുൽ ദാരിമിയിൽ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സുനനുൽ ദാരിമിയിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസർ, അദ്ദേഹത്തിന്റെ ഒരു സംഭവം, ഒരു മസ്ജിദിൽ ചില ആൾക്കാർ ഇരുന്നു കൊണ്ട് ദിക്ർ ഹൽഖ നടത്തിയപ്പോൾ അവരോട് എഴുന്നേറ്റ് പോവാൻ വേണ്ടി പറഞ്ഞതായിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചതായിട്ട് സുനനുൽ ദാരിമി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിൽ കാണാൻ സാധിക്കും. എന്റെ സംസാരത്തിൽ സംശയമുള്ള ആൾക്കാർക്ക് ആ കിതാബ് നോക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരിക്കലും ഒരു സംഘടനയുടെ വിഷയമല്ല, ഇത് ദീനാണ്, ഇത് ദീനാണ്. ഈ ദീനിൽ പ്രയാസം വന്നാൽ അത് മാറ്റേണ്ടത് എങ്ങനെയാണ്, ആ സമയത്ത് മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മാർഗം നമ്മൾ സ്വീകരിക്കുക. അതല്ലാതെ സ്വലാത്ത് മജ്ലിസുകൾ, ദിക്ർ ഹൽഖകൾ ഇതൊന്നും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടത്തുന്ന ആൾക്കാർ ഷാഫിഈ മദ്ഹബിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ നടത്തുന്നത്. അവർ ഷാഫിഈ മദ്ഹബിന്റെ ആൾക്കാരാണെന്ന് പറയുന്നു. അവരോടൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതനാണ്. ഷാഫിഈ മദ്ഹബ് എല്ലാവരും അംഗീകരിക്കുന്നു, നമ്മളും അംഗീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്. നമ്മൾ ഷാഫിഈ മദ്ഹബിനെതിരല്ല, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ നമ്മുടെ ഇമാമുമാരാണ്. എന്നിരുന്നാലും ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, ഹിജ്റ 9-ാമത്തെ വർഷം അല്ലെങ്കിൽ 10-ാമത്തെ വർഷം ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിൽ പകർച്ചവ്യാധികൾ ഉണ്ടായി, അല്ലെങ്കിൽ ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിൽ പ്ലേഗ് രോഗം പിടിപെട്ടു. അങ്ങനെ ജനങ്ങളെല്ലാവരും തീരുമാനിച്ചു കൂട്ടമായിട്ട് ഇബാദത്ത് ചെയ്യണം, കൂട്ടമായിട്ട് എന്തെങ്കിലും ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇബ്നു ഹജർ അദ്ദേഹത്തിന്റെ ബദലുൽ മാഊൻ ഫി ഫളുൽ ത്വാഊൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. അതിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന ഒരു തീരുമാനം എന്താ? ഇബ്നു അബി ഹജറയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അവർ അതിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു തീരുമാനം എന്താണ്? സ്വഹീഹുൽ ബുഖാരി മൊത്തത്തിൽ ഇരുന്ന് വായിക്കണം. സ്വഹീഹുൽ ബുഖാരി അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ലോകം അംഗീകരിച്ചിരിക്കുന്ന 1-ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും മഹത്തായ ഹദീദ് ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു. 2-ാമത്തെ തീരുമാനം എന്താണ്? ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് 3,300-ലധികം തവണ സൂറത്തു നൂഹ് ഓതാൻ വേണ്ടി അവർ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, ശരിക്ക് പഠിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനം മോശം തീരുമാനമാണോ? ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ നിലപാടനുസരിച്ചല്ല. കാരണം അവർ തീരുമാനിച്ചിരിക്കുന്നത് സൂറത്ത് നൂഹ് ഓതാനാണ്. അതേപോലെ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത് സ്വഹീഹുൽ ബുഖാരി വായിക്കാനാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു. അവരിൽപ്പെട്ട ഒരു വ്യക്തി സ്വപ്നം കണ്ടു ഇങ്ങനെ ചെയ്യുന്നതായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടത്. അങ്ങനെ അവർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ ഒരു ഇബാദത്ത് അവരുടെ ഭാഷയിൽ ഈ ഒരു ഇബാദത്ത് അവർ ചെയ്തു. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ വിശദീകരിക്കുന്നു, ഫസ്ദാദ്, അത് കാരണത്താൽ ഈ രോഗം അധികരിക്കുകയാണ് ഉണ്ടായത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബ് അധികരിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ പരീക്ഷിക്കുമ്പോൾ വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറാവുക. അതല്ലാതെ ചില ആൾക്കാർ പഴയ പഴയ വാക്കുകളൊക്കെ പൊടിതട്ടിയെടുത്തുകൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്താൽ മാറുമെന്ന് പറഞ്ഞ് ചില ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ അവരെ സൂക്ഷിക്കുക. അവരാണ് ഈ ഉമ്മത്തിന്റെ അദാബിന്റെ കാരണക്കാർ, അവരാണ് ഈ ഉമ്മത്തിന്റെ പ്രധാന കാരണക്കാർ. ചില ആൾക്കാരൊക്കെ പ്രചരിപ്പിക്കുന്നത് കണ്ടു, വീട്ടിന്റെ പുറത്ത് ഒരു ബോർഡിൽ ഇന്ന ദിക്ർ എഴുതി വെച്ചാൽ ആ വീട്ടിലേക്ക് പകർച്ചവ്യാധി കയറില്ലത്രേ. വീടിന്റെ പുറത്തൊരു ബോർഡിൽ എഴുതി വെച്ചാൽ ആ വീട്ടിലേക്ക് പകർച്ചവ്യാധി കയറില്ലത്രേ. പ്രിയപ്പെട്ടവരെ, എവിടുന്നാണ് ഇത് വന്നിരിക്കുന്നത്? ആരായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിന്റെ പുറത്ത് എഴുതി വെക്കണം, ഒരു സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. ഏതെങ്കിലും ഒരു സ്വഹാബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം. ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരാൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതൊരിക്കലും ഇസ്ലാമിക മാർഗവുമല്ല. പിന്നെ എങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക? അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അനാചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന അല്ലാഹ ലാ യഖ്ബലു തൗബത മുബ്തദിഇൻ ഹത്താ യദഅ ബിദഅത. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുബ്തദിഇന്റെ, ദീനിൽ പുതുതായി ഒരു കാര്യം ചെയ്യുന്നവന്റെ പശ്ചാത്താപം സ്വീകരിക്കണമെങ്കിൽ അവന്റെ ബിദഅത്ത് അവൻ ഒഴിവാക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്നേഹപൂർവ്വം അവർക്ക് നസീഹത്ത് കൊടുക്കുക. അവരൊരു പക്ഷെ അറിവില്ലായിട്ടായിരിക്കും, അവർക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ദിക്ർ ഹൽഖകളും സ്വലാത്ത് മജ്ലിസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തിനോ പതിവില്ല എന്നൊരു കാര്യം അവരറിയില്ലായിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മയമായിട്ട് സ്നേഹപൂർവ്വം ഈ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഈ വിഷയം പറഞ്ഞു കൊടുക്കുക. കാരണം പല ആൾക്കാരും അതിൽ കരുതുന്നത് എന്താ, നല്ല ദിക്റുകളല്ലേ പിന്നെന്താ പ്രശ്നം, നല്ല കാര്യങ്ങളല്ലേ പിന്നെന്താ പ്രശ്നം, അങ്ങനെ നല്ല കാര്യങ്ങളാണ് എന്ന് വെച്ചുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ അള്ളാഹുവിന്റെ ദീൻ അനുമതി നൽകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് എന്തും ചെയ്യാമല്ലോ? അതൊരിക്കലും ദീനല്ല. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല തന്നെ അതിന് പല ഉദാഹരണങ്ങൾ നമ്മൾക്ക് പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് മടങ്ങാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് അവസാനം, ഉമ്മത്തിനെ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് ബാധിച്ചിരിക്കുന്ന ഈ ഒരു പ്രയാസം മുതലെടുത്തുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനോട് ശത്രുതയുള്ള ചില ആൾക്കാർ ഇപ്പോൾ വന്നുകൊണ്ട് ചിലതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്. ബുദ്ധിപൂജകന്മാർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പൊട്ടബുദ്ധി പൂജകന്മാർ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ബുദ്ധിയില്ലാത്തവർ, മണ്ടന്മാർ. എന്താ പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത്രേ ഒരിക്കലും തവാഫ് നിൽക്കുകയില്ല, എപ്പോഴും തവാഫ് തുടർന്നുകൊണ്ടേയിരിക്കും. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട്, അത്രേ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു ആയത്ത് പരിചയമില്ല. അൽഹംദുലില്ലാഹ്, അവര് പറയുന്നു പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, ഒരിക്കലും തവാഫ് ഈ ലോകത്ത് ഒരു കാരണവശാലും നിൽക്കുകയില്ല, എപ്പോഴും തവാഫ് തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഉണ്ടത്രേ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടത്രേ, ഒരു കാരണവശാലും. എന്റെ സംസാരം ശരിക്കും മനസ്സിലാക്കണം, ഒരു കാരണവശാലും അങ്ങനെ തവാഫും മസ്ജിദുൽ ഹറാമിൽ നമസ്കാരവും നിൽക്കില്ല എന്ന് പരിശുദ്ധ ഖുർആനിലോ സഹീഹായ ഹദീസിലോ ഉണ്ടെന്ന് ഇവരൊക്കെ വാദിക്കുന്നു. അല്ലാഹു അഅലം അവരെവിടെ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവന്നത് എന്ന കാര്യം. ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കുക, പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏതൊക്കെ അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അവർ മുതലെടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. നിരീക്ഷണവാദികൾ, മന്ദബുദ്ധികൾ, ബുദ്ധിയില്ലാത്ത കൗം. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും കരുതലിരിക്കുക. ഇവിടെ യഥാർത്ഥം മനസ്സിലാക്കാൻ, അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയുക. ഒന്നാമത്തേത്, പരിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ അങ്ങനെ കാണാൻ സാധ്യമല്ല. തവാഫ് നിൽക്കില്ല എന്നോ അല്ലെങ്കിൽ മസ്ജിദ് നബവിയും മസ്ജിദ് അൽ ഹറാമും ഒരു കാലത്തും പൂട്ടില്ല എന്നോ കാണാൻ സാധ്യമല്ല. മറിച്ച് ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹദീസ് വന്നപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു അടയാളമാണ് കഅബ പൊളിക്കപ്പെടും എന്ന്. ഖിയാമത്ത് നാൾ ആവുന്നതേയുള്ളൂ, ആ സമയത്താണ്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും, ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ കഅബയിൽ തവാഫ് നിന്നിട്ടുണ്ട്, അതേപോലെ തന്നെ മസ്ജിദുൽ ഹറാമിൽ നമസ്കാരം നിർത്തിവെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം, ധാരാളം ഉദാഹരണങ്ങളുണ്ട്. എന്നാലും ഈ ബുദ്ധിയില്ലാത്ത കൗമിന്റെ സംസാരം അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഈ മണ്ടന്മാരുടെ നിരീക്ഷണവാദം എന്ന് പറയുന്ന മണ്ടത്തരം തലയിൽ പിടിച്ച ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ശുഭഹത്ത് മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഹിജറ 317 അതായത് 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കം, 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിന്റെ സമയം, 3-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 4-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിന്റെ ആ സമയവും മക്കത്ത് വലിയൊരു ഫിത്നയുണ്ടായിരുന്നു. ഖറാമിത്വ എന്ന് പറയുന്ന ഒരു വിഭാഗം മക്കയിൽ വന്നുകൊണ്ട് ഫിത്നയുണ്ടാക്കി. അവിടെ ഹജ്ജിന് വേണ്ടി വന്നിരിക്കുന്ന ഹാജിമാരെ കൊന്നൊടുക്കി. ധാരാളം നല്ല ആൾക്കാരെ അവർ കൊന്നു. മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാൻ അവർ തീരുമാനിച്ചു. മക്കയിൽ ഫിത്നയുണ്ടാക്കി അവർ. അങ്ങനെ ഹിജറ 307-ാമത്തെ വർഷം മക്കയിൽ നിന്ന് ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അവർ പോയി. അവരുടെ നാട് മക്കാരല്ല അവർ, പക്ഷെ അവർ മക്കയിൽ വരികയും അവിടെ യുദ്ധം ചെയ്യുകയും അവിടെയുള്ള മുസ്ലിം സമുദായത്തിനെ നശിപ്പിക്കുകയും അവിടുന്ന് ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് പോവുകയും ചെയ്തു. മഹാനായ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ബിദായ വ നിഹായയിൽ പറയുന്നു, ഏകദേശം 23 വർഷത്തോളം മസ്ജിദുൽ ഹറാമിൽ അല്ലെങ്കിൽ കഅബയുടെ അരികിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല. അവരെടുത്തുകൊണ്ടുപോയി. ആ സമയത്ത് വളരെയധികം പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ തവാഫ് നിന്നിരുന്നു. കാരണം അവിടെ വരുന്ന മുസ്ലിമീങ്ങളൊക്കെ കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോൾ അവിടെ തവാഫ് നിന്നിരുന്നു. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ഹിജറ 1039-ൽ വലിയൊരു വെള്ളപ്പൊക്കം സംഭവിച്ചു. ആ സമയത്ത് ചരിത്രം രേഖപ്പെടുത്തുന്നതനുസരിച്ച് മസ്ജിദിന്റെ അകത്ത് പോലും ചുമരിന്റെ പകുതി വരെ വെള്ളം എത്താൻ വേണ്ടി തുടങ്ങി. കഅബ ഏകദേശം മുങ്ങി. ഈ കാരണത്താൽ തവാഫ് നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അവിടെയുള്ള നമസ്കാരം നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മീലാദി ഹിജറ വർഷമല്ല, മീലാദി വർഷം 1817-ൽ ഒരു പ്ലേഗ് രോഗം പിടിപെട്ടപ്പോൾ, എല്ലാവർക്കും പ്ലേഗ് രോഗം ബാധിച്ചപ്പോൾ ഹിജാസിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് അവിടെ തവാഫ് നിർത്തിവച്ചിട്ടുണ്ട്, നമസ്കാരം നിർത്തിവച്ചിട്ടുണ്ട്. അതേപോലെ മീലാദി 1979-ൽ എന്ന് പറഞ്ഞാൽ ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ജുഹൈമാൻ എന്ന് പറയുന്ന ഒരു ഖാരിജി വന്നുകൊണ്ട് മക്കയിൽ ഫിത്നയുണ്ടാക്കിയപ്പോൾ, അവിടെ ധാരാളം ആൾക്കാരെ അവൻ കൊന്നപ്പോൾ അവിടെയും 15 ദിവസത്തോളം ഏകദേശം തവാഫ് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളാണ്, ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇതിനാണ് പറയാനുള്ള കാരണം എന്താണ്, ഇങ്ങനെയൊക്കെ തവാഫ് നിന്നിട്ടുണ്ട്, ഈ പറയുന്ന ആൾക്കാരുടെ ധാരണ എന്താ, അവരുദ്ദേശിക്കുന്ന തെളിവ് എന്താണ്, ഇതുവരെ നിന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇന്ന് നിൽക്കുന്നത്, അപ്പൊ അത് ഇസ്ലാം തെറ്റാണെന്നുള്ളതിന് തെളിവാണ്. മണ്ടന്മാരാണ്. ഒന്ന്, പരിശുദ്ധ ഖുർആനിൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടായാൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കൾ അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരികൾ കാര്യങ്ങളുടെ ഗൌരവം നോക്കുകയും തവാഫും ഉംറയും ഒക്കെ നിർത്തിവെക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത് അവരുടെ രീതിയാണ്, അതവർ സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗമാണ്. അത് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നടത്തും. ഒരുപക്ഷെ ചില ആൾക്കാർ പറയും, ഇന്നേ വരെ മസ്ജിദുകൾ അടച്ചിട്ടില്ല, ഒരാവശ്യം വന്നാൽ അടക്കരുത് എന്നും ഒരിക്കലും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഇസ്ലാം എപ്പോഴും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ല വില കൊടുക്കുന്നുണ്ട്. ജനങ്ങളുടെ സുരക്ഷയ്ക്ക് നല്ലൊരു വില തന്നെ ഇസ്ലാം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ശുഭഹത്തുകൾ കൊണ്ടുവരുന്ന ബുദ്ധിയില്ലാത്ത കൗമിന്റെ സംസാരം ഒരു കാരണവശാലും നമ്മൾ കേൾക്കാൻ വേണ്ടി പാടില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ കഅബയുടെ വിഷയമായിട്ട് പല ആൾക്കാരും പറയുന്നത് തവാഫ് ഒരിക്കലും നിൽക്കില്ല എന്നതൊക്കെ പരിശുദ്ധ ഖുർആനിന്റെയോ ഹദീസിന്റെയോ ഒരു മാനദണ്ഡവുമില്ലാതെയാണ് ഈ കൂട്ടർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടന്മാരുടെ സംസാരങ്ങൾ ആരുടെയെങ്കിലും ഫോണിൽ വന്നാൽ തന്നെ അത് കേൾക്കുമ്പോൾ അതാണെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. യാതൊരു കാരണവശാലും അങ്ങനെയുള്ളൊന്ന് ഷെയർ ചെയ്യാൻ പാടില്ല. ഇത്തരക്കാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കാൻ നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അവർ മുതലെടുത്തിരിക്കുന്ന ഈ ഒരു കാര്യം, ഇത്രയും സമുദായം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോക ജനങ്ങൾ തന്നെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെതിരെ വിഷം ചീറ്റാൻ അവരുപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ തക്കം പാർത്തിരിക്കുന്ന ഈ അവരുടെ മോശമായ മനസ്സിനെയും അവരുടെ ചിന്താഗതികളെയും നമ്മൾ കരുതിയിരിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും അവർ ഇത്തരത്തിൽ ഇസ്ലാമിനെതിരെ പ്രചരിപ്പിക്കുമെങ്കിൽ നമ്മൾക്ക് ചിന്തിച്ചാൽ മതിയല്ലോ എത്രത്തോളം ഇസ്ലാമിനോടുള്ള ശത്രുതയാണ് അവരുടെ മനസ്സിൽ അവർ കൊണ്ടു നടക്കുന്നത്. പക്ഷെ അവരോടൊക്കെ നമ്മൾക്ക് പറയാനുള്ളത് ഒരൊറ്റ വാക്ക് മാത്രമാണ്, വല്ലാഹു മുതിമ്മു നൂരിഹി വലൌ കരിഹൽ കാഫിറൂൻ. ആരൊക്കെ എന്ത് പറഞ്ഞാലും, നിങ്ങളൊക്കെ എങ്ങനെ പരിശ്രമിച്ചാലും, എന്തൊക്കെ ന്യായങ്ങൾ കൊണ്ടുവന്നാലും, എന്തൊക്കെ ശുഭഹാത്തുകൾ നിറക്കാൻ വേണ്ടി പരിശ്രമിച്ചാലും, ഈ ദീനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. ചരിത്രം അതിന് സാക്ഷിയാണ്. അന്നും ഇന്നും ഇനി ഇൻഷാ അള്ളാഹ് ഖിയാമത്ത് നാൾ വരെയും ഒരു സംശയമില്ല, ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ഇജ്ജത്തോടെ നിലനിൽക്കും. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ഈ ദീൻ അവസാന നാൾ വരെ നിലനിൽക്കും. ഖിയാമത്ത് നാളിന്റെ ആ ഒരു സമയം വരെ ഇൻഷാ അള്ളാഹ് ഈ ദീൻ നിലനിൽക്കും. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കേദിച്ചു മടങ്ങുവാനും അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലേക്കും അവരുടെ കൽപ്പനകളിലേക്കും പൂർണ്ണമായിട്ട് മടങ്ങാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനാചാരങ്ങളെയും ബിദഅത്തുകളെയും ഖുറാഫത്തുകളെയും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. നമുക്കറിയുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ നസീഹത്ത് കൊടുക്കുക. പല ആൾക്കാർക്കും അറിവില്ലായ്മയുടെ പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.